ഹലോ, നമസ്കാരമുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങാൻ അങ്ങോട്ട് തീരുമാനിക്കും, തുടങ്ങും, പക്ഷെ എന്തോ അതങ്ങോട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ട് നിരന്തരം ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ആ ചെയ്യുന്ന കാര്യത്തിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു എനർജി, മോട്ടിവേഷൻ, ഒരു സെൽഫ് മോട്ടിവേഷൻ എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പോഡ്കാസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പല പ്രാവശ്യം പോഡ്കാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറേ എണ്ണം അപ്ലോഡ് ചെയ്ത് പിന്നെ ഇനി ഇന്ന് മുതൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങും, പക്ഷെ പിന്നെയും സംഭവം വഴിയിൽ വെച്ചിട്ട് മുടങ്ങും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കലുണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് തുടങ്ങാനുള്ള പ്രശ്നമാണ്, സ്റ്റാർട്ടിങ് ട്രബിളാണ്. ചിലവർക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് ട്രബിളല്ല, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ വളരെ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, അതായത് നമ്മൾ നമ്മളെ തന്നെ അന്വേഷിച്ച് പോവുക. അപ്പം നമ്മളെ പോരായ്മകളും നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നൊരു സാധനം, നമുക്ക് നമ്മളിൽ തന്നെ അംഗീകരിക്കാതെ അല്ല നമ്മൾ തന്നെ കണ്ടുപിടിക്കാത്ത കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ വീഡിയോ വളരെ കൺസിസ്റ്റൻ്റായി ഇടുകയും ചെയ്യുക, പോഡ്കാസ്റ്റ് കൺസിസ്റ്റൻ്റായി ഇടാതെയും ചെയ്യുക, അതെന്താ കാരണം എന്നുള്ള ആലോചിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വീഡിയോ ഇടുന്ന സമയത്ത് വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അതിൻ്റെ റിപ്ലൈ വരുന്നു, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. പോഡ്കാസ്റ്റിൽ അത് നടക്കുന്നില്ല. പക്ഷേ പോഡ്കാസ്റ്റിൻ്റെ കേട്ടിട്ട് ആൾക്കാർ നമുക്ക് പലപ്പോഴും ഒരു മെസ്സേജ് അയക്കും. അതൊന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വീഡിയോ കാണുന്നതിനെക്കാട്ടും ചിലപ്പം ഇഷ്ടം എന്ന് പറയുന്നത് ഈ പോഡ്കാസ്റ്റാണെന്നാണ് പറയണത്. കാരണം ഈ പോഡ്കാസ്റ്റിൽ അവർക്ക് ഒന്ന് എന്താ പറയുക, വീഡിയോ കാണേണ്ട ആവശ്യമില്ല, നമ്മൾ മോന്ത കാണേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് കൂടാതെ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നമ്മളുടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വേറൊരു കാര്യം ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ നമ്മളതിൽ ഒരു കൺസിസ്റ്റൻസ് എടുക്കുന്നില്ല. അപ്പോൾ അത് സാധനം എങ്ങനെയെങ്കിലും പൊളിക്കണം. എത്ര പ്രാവശ്യമായി ഇങ്ങനെ ഇരുന്നിട്ട് പോഡ്കാസ്റ്റ് ഓരോന്ന് ചെയ്യും, എല്ലാ പോഡ്കാസ്റ്റിൻ്റെയും തുടക്കം നമ്മൾ പറയും, ഏ ഈ പോഡ്കാസ്റ്റ് തൊട്ട് ഇനി ഇത് ഗംഭീര സംഭവം, മ്ലാനിയാക്കും കുതിരയാക്കുന്നതാണ് ഏട്ടെ, പക്ഷെ ഇനിയെങ്കിലും നടക്കുന്നുള്ളത്. ഇത് അതായത് പറയാൻ തന്നെ ഒരു ചമ്മലായി പോകുന്നുണ്ട്. അപ്പോൾ അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ വേറെ വന്നിട്ട് ഇനി മുതൽ എന്നും പറഞ്ഞിട്ടുള്ള സാധനം പറയാൻ തന്നെ ഒരു ചമ്മൽ തോന്നിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ ആലോചിച്ചു, ഈ കോവിഡിൻ്റെ സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാർച്ച് 17-ാം തീയതി തൊട്ട് നമ്മൾ വീട്ടിൽ അടച്ചു കൂട്ടി കുത്തിരിക്കുക ഇവിടെ കാലിഫോർണിയയിൽ. അപ്പോൾ മാർച്ച് 17-ാം തീയതി തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം, ഒന്നര മാസമായി ഇരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്, നാട്ടിൽ ആൾക്കാർ തമ്മിൽ കല്ല്യാണം അറിയുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുക, കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഏറ്റവും വലിയൊരു വാർത്ത, ഞങ്ങൾ ഭയങ്കര ഒച്ചപൊളി ആൾക്കാരുണ്ടാക്കുന്നത് കേരള നമ്പർ 1 ആണോ അല്ലയോ എന്നുള്ളത്. എന്താണ് ചെയ്യലേ? അല്ല, ഇതൊക്കെ വലിയ ചർച്ചയാണ്, കേരള നമ്പർ 1 ആണോ, കേരള നമ്പർ 1 അല്ലേന്നൊക്കെ. അല്ല, നമ്മളിപ്പോൾ എല്ലാ ലോകത്തിലൊക്കെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഓല നമ്പർ 1 ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യ പറയുന്നു ഇന്ത്യയാണ് നമ്പർ 1, അമേരിക്ക പറയുന്നു അമേരിക്ക നമ്പർ 1, UK പറയും നമ്മളാണ് ഏറ്റവും വലിയ ടീംസ് എന്നത്. ദുബായിലുള്ള ആൾക്കാർ പറയും ഓലാണ് വലിയ ടീംസ് എന്നത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അവരുടെ നാട് ഭയങ്കര വലുതാന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ മാത്രം ഇപ്പോൾ കേരളം നമ്പർ 1 ആണെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ വലിയ തെറ്റുണ്ടോ? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് നമ്മളല്ല പറഞ്ഞത്, നാട്ടിൽ ബാക്കി ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കേരളം കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മലയാളി പൊള്ളിയാണ്, മലയാളി നല്ലതാണ് എന്ന് പറയുന്ന സമയത്ത് ഏത് മലയാളിക്കാണ് കണ്ണ് കടിക്കുന്നത് എനിക്ക് മനസ്സിലാകത്ത്. അല്ല, ഓരോ ആൾക്കാരൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കും, അതെന്താ ഓ പിന്നെ നിങ്ങളങ്ങനെ നമ്പർ 1 ആണെന്നൊന്നും പറയണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്തൊന്നും പ്രശ്നമില്ലല്ലോ, ഓല് പറയുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ മാത്രം തള്ളി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. അല്ല, ഇവർക്കൊക്കെ എന്താ നമ്മൾ നല്ലതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നാണമൊക്കെയാണ് തോന്നുന്ന ആൾക്കാർക്ക്, ഇല്ലേ? അല്ല, ഞാൻ ആലോചിക്കുക, എന്തൊരു എന്ത് മാനസികാവസ്ഥയായി ആൾക്കാർക്ക്. അല്ല, ഈ സമയത്തുള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരുമയോട് കൂടി ചെയ്ത് എന്തെങ്കിലും ഒരുമയോട് കൂടി പ്രതിരോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ കോവിഡിൻ്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമായി കിടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിനെയൊക്കെ ഒന്ന് അതിജീവിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. നമ്മൾ പുറത്തുനിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ്റെയൊക്കെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും നടക്കുന്ന മാതിരിയല്ല സാധാരണ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് എന്നുള്ളതാണ് നാട്ടിൽ ഞാൻ ചെന്നപ്പോൾ മനസ്സിലാക്കിയൊരു സംഭവം. അതായത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് കഴുത്തിന് കുത്തിന് കയറി പിടിക്കാനുള്ള രീതിയിലാണ് കിടക്കുന്നത്. എല്ലാ സിനിക്കൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് പുച്ഛം, എല്ലാത്തിനോടും പുച്ഛമുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ ആൾക്കാർ. പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുച്ഛമല്ല, ആൾക്കാർക്ക് മനുഷ്യന്മാർ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ കോവിഡ് കാലത്ത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ഒരു കാലത്ത് അവരുടെ ലോകത്തിനെക്കുറിച്ചും അവരുടെ സമൂഹത്തിനെക്കുറിച്ചും അവരുടെ ജീവിതത്തിനെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും അവരുടെ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ ആൾക്കാർ കുറേ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളൊന്നും ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല, ഈ ഒരേ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ അടച്ചു പൂട്ടി കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതി വിശേഷം. എനിക്ക് തോന്നുന്നു ഒരു ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിൽ വീട്ടിൽ കൂടുക എന്നുള്ള അല്ലാണ്ട് ഈ ഒന്നൊന്നര മാസം ഒക്കെ പുറത്തുനിന്ന് പോയി നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു സ്ട്രക്ചറും പൊളിച്ച് മാറ്റി എഴുതപ്പെടുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന പല രീതിയിലായിരിക്കുന്നില്ല. ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റയ്ക്കിരിപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു എനിക്ക് വീട്ടിലിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ നമ്മൾ പുറത്തേക്ക് പോകുന്നത് റിസ്ട്രിക്റ്റഡ് ആണ്, അതിനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് ഈ പ്രമേഹം ഡയബറ്റിക് ഉണ്ടല്ലോ, അപ്പം ഞാൻ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്ന പക്ഷിയൊന്നായിരുന്നില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഷുഗറിൻ്റെ ട്രബിൾ ഉണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അടുക്കളയിലൂടെ അതിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മരുന്ന് അല്ല മരുന്നല്ല എന്തെങ്കിലും ഒരു മധുരം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പെടുത്ത് കഴിക്കാൻ തോന്നും. അവരൊരു ഒരു തരം സൈക്കോളജിക്കൽ സാധനം, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ കഴിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അത് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് അതിൻ്റെ പിന്നിലെ എല്ലാവിധ പ്രശ്നങ്ങളും. ഇതിലും ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഈ സമയത്ത് മദ്യം കിട്ടാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിത്ഡ്രോവലല്ലേ. അതേപോലെ തന്നെ നമുക്കൊക്കെ ഇനീഷ്യലി കുറച്ച് ദിവസം എന്താ പുറത്ത് നടക്കണമെന്നൊക്കെ പറഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ തീർന്നു പോകും എന്നുള്ളതാണ്. അത് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് നാലാഴ്ച കഴിയുമ്പോഴേക്കും അല്ലത്തത് പണ്ടാറടങ്ങാൻ സാധനം ഇത് തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ഫീൽ ചെയ്ത മാതിരിയല്ല അഞ്ചാമത്തെ ആഴ്ച ആറാമത്തെ ആഴ്ചയും ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ ഓപ്പണപ്പായിട്ടൊക്കെ വരുന്നുണ്ട് ആൾക്കാർ ജീവിതം. എന്നാലും ഇപ്പോൾ ഇവിടെ കാലിഫോർണിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന സ്കൂളുകളൊക്കെ കുട്ടികളുടെ കാര്യമാണ്, സ്കൂളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത അധ്യയന വർഷത്തിൽ മാത്രമേ തുറക്കുള്ളൂ എന്നാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവരതിങ്ങനെ അവർ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് കാത്തിരിക്കുന്നതാണ് അവരുടെ ഫൈനൽ ഇയറിലെ ആ രസകരമായ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്. അതൊക്കെ താറുമാറായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പഠിത്ത ആരോ ന്യൂസ് കേട്ടെന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അങ്ങനെ വിഷമം ഉണ്ടാവരുന്നതുകൊണ്ട് കുട്ടികളുടെ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് സ്പെഷ്യലായിട്ട് അവരോട് സംസാരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ് കൂടി സെൽഫി എടുത്ത് പോയി എന്നുള്ളത്. അപ്പം പല രീതിയിലും പല പ്രശ്നങ്ങൾ പല വിഷമങ്ങൾ ഉള്ള കുറേ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറിയിട്ടുണ്ട് ഈ ലോകം നോക്കി ഒന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വേറൊരാളുടെ വിഷമം കാണുന്ന സമയത്ത് ഈ കോവിഡ് കാലത്ത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷമമായിട്ട് തോന്നുന്നുണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ സൂക്കടിൽ നിന്നും രക്ഷപ്പെടുക എന്നതല്ലേ ഏറ്റവും വലിയ സംഭവം, അതിൻ്റെ ഇടയ്ക്ക് നീ ഈ ചെറിയ കാര്യത്തിൻ്റെ മുകളിൽ ഈ എന്തിനാ ഈ നൊടിയാൻ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിനെ കാണുന്ന രീതിയിലാണ് അവർ പ്രശ്നങ്ങളെയും സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് അന്യോന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കിട്ടിയൊരു അവസരം കൂടിയാണ് COVID-19 എന്നുള്ളത്. ഇപ്പം നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ ആരാന്ന് മനസ്സിലാക്കാൻ, സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് ആരാണ്, ദോഷം ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാനും കൂടെ ഈ അവസരം വളരെ ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ, അല്ലെങ്കിൽ എന്തിനാ ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് മൂന്ന് പ്രാവശ്യം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനി നിറഞ്ഞിട്ട് പുറത്ത് വരുന്നൊരു സ്ഥിതിയാണ്. അപ്പം അങ്ങനെ ഏറെ കാര്യങ്ങൾ ചിന്തിക്കാനും ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് തന്നെ സ്വയം നമ്മളെപ്പറ്റിയും സമൂഹത്തിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചില സമയത്തൊരു പുസ്തകമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുസ്തകം വായിച്ചിട്ട് രണ്ട് പേജായിട്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുസ്തകം അവിടെ നിന്നിട്ട് നമ്മളെ ചിന്ത കാട് കയറിയായിട്ട് പോകും. അത് പല രീതിയിലും പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കുക. ഇവിടെയൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജനറലി ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കണം എന്നുള്ളതല്ല, പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട്, അതായത് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ആൾക്കാർ കൂട്ടമായി നിൽക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഒരത്യാവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തേക്ക് പോവുക എന്നുള്ള രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കുറേ പേര് എന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇല്ലെങ്കിലും കുറേ പേരങ്ങനെ അങ്ങനെയൊക്കെ മാറാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച, അതൊരു വലിയൊരു ചർച്ചയാണ്. ഈ കൊറോണ സമയത്ത് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നൊരു ഒരു സംഭവമാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വാക്സിനേഷൻ ഉണ്ടാക്കുക, ഇതിനൊരു മരുന്ന് എപ്പോൾ കണ്ടെത്തും അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് അതിലവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വാക്സിനേഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ പോയിട്ട് ഇരുന്നായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന സാധനം അല്ലാത്ര ഈ വാക്സിനേഷൻ. അതിന് അതിൻ്റേതായിട്ടുള്ള സമയവും എടുക്കും. അത് പെട്ടെന്ന് ഒരു വളരെ ഫാസ്റ്റായിട്ട് ഒരു 6 മാസം കൊണ്ട് പോകുക ഒരു വാക്സിനേഷൻ കണ്ടെടുത്താന്നുള്ള രീതിയിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ എയ്ഡ്സ് എന്ന രോഗം ഉണ്ടല്ലോ, ഇപ്പോൾ HIV കാര്യം. അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കും HIV ഇപ്പോൾ പഴയ മാതിരി ഒന്നും അല്ല, അപ്പോൾ അതിന് വാക്സിനേഷൻ കണ്ടെത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് HIV രോഗത്തിന് HIV ഇതിന് ഒരു വാക്സിനേഷൻ കണ്ടെത്തിയിട്ടില്ല. ഒരു 40 വർഷമായി എന്നിട്ട് പോലും വാക്സിനേഷൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പണ്ട് ഭയങ്കര ഫേറ്റലായിരുന്നു. അതായത് എയ്ഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അത് ഫേറ്റലല്ലാതെ ആക്കാൻ, അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമല്ലാതെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വന്നിട്ടുണ്ട്, വാക്സിനേഷൻ വന്നിട്ടുണ്ട്. ഈ വാക്സിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ ഹെൽത്തി ആയ ഒരാൾക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷൻ ഹെൽത്തി ആയ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ആ രോഗം എന്ത് തന്നെ വന്നാലും ആ രോഗം അയാൾക്ക് വരില്ല എന്നാണ്. അപ്പോൾ എയ്ഡ്സ് ആർക്കും വരില്ല എന്നുള്ള രീതിയിൽ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ 10-30 കൊല്ലം ഉള്ളതിനെക്കാട്ടും മുമ്പുള്ളതിനെക്കാട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഇന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതാണ് ഈ ട്രീറ്റ്മെൻറ്റും വാക്സിനേഷനും തമ്മിലുള്ളൊരു ഒരു വ്യത്യാസം തന്നെ. അപ്പം ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പം നമ്മൾ SARS എന്ന് പറഞ്ഞൊരു വൈറസിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ SARSനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ഈ COVID-19 വരുന്നതിന് മുമ്പ് വരുമ്പോൾ ഇവിടെ SARSനെ പറ്റിയിട്ടുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ SARSന്റെ വാക്സിനേഷൻ ഒന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ രണ്ട് രീതിയിലാണ്, ഒന്ന് മരുന്ന് കണ്ടെത്തുക എന്നുള്ളത്, കൂടെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ കുറേ ആൾക്കാർ സൂക്കേട് വന്ന് സൂക്കേട് ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാവുന്നുള്ളു. ആ ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറസിന് മുന്നോട്ട് പകരാനും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല, നമ്മളതിനെ അതിജീവിക്കുന്നുള്ളത്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള റിസേർച്ചുകളും പല രീതിയിൽ നമുക്ക് ഇതിനെ അതിജീവിക്കാനുള്ള വഴികളും ആൾക്കാർ നോക്കിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു സാധനം, ഇപ്പം മീഡിയയിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും. അപ്പം നമുക്കിതിനെപ്പറ്റി എല്ലാ സാധനത്തിനെ പറ്റി വിവരമൊന്നും ഇല്ലല്ലോ. നമ്മളിതൊക്കെ കേട്ടിട്ട് ആകെപ്പാട് ഇവനാണോ ശരി, ഇതാണോ ശരി എന്നല്ലേ. അതായത് ഇപ്പോൾ ഒരു സിനിമാ നടൻ വന്നിട്ട് മെഡിക്കൽ കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നുപോയി, ഇയാൾ സിനിമാ നടനല്ല, ഇയാൾക്ക് മെഡിസിനെ പറ്റിയിട്ട് എന്താ അറിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കില്ല. പക്ഷേ സിനിമാ നടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ ഇത് ശരിയാട്ടോ, ഇയാൾക്ക് നല്ല വിവരം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ തെറ്റായ ഇൻഫർമേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി കഴിഞ്ഞിട്ട് ഭയങ്കര ബേജാറാവും ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ ഇത് വായിച്ചെന്നാണ്, നമുക്കിതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടോ, ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുള്ളതല്ല, ഇത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയൊരു സംഭവമാണ്. അപ്പം നമ്മൾക്ക് കുറേ പേർക്ക് ഇങ്ങനെ വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, ഈ വാക്സിനേഷൻ, കാരണം നമ്മളൊക്കെ കാണുന്നത് എന്താ, ഈ പോളിയോ വാക്സിൻ, ആ വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളാകുന്ന സമയത്ത് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാക്സിനേഷൻ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ എന്നുള്ള ധാരണ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ എത്രയോ ആൾക്കാരുടെ പ്രയത്നം, അതായത് ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എത്രയോ അത് വർക്ക് ചെയ്യാത്ത എത്രയോ വഴികൾ കണ്ടെത്തണം എന്നുള്ളത്. അത് ഇപ്പം നമ്മളെ എഡിസൻ്റെ, തോമസ് അൽവ എഡിസനെ പറ്റി പറയും. മൂപ്പര് ബൾബ് കണ്ടുപിടിച്ചോ, മൂപ്പരോട് പറഞ്ഞേ അല്ല ഞങ്ങൾ ബൾബ് കണ്ടുപിടിച്ചോ, 1000 പ്രാവശ്യം തോറ്റില്ല എങ്കിൽ ബൾബ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, 1000th അറ്റംപ്റ്റ് എന്നാണ്, 1000th അറ്റംപ്റ്റിലാണ് മൂപ്പര് ബൾബ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞേ. അപ്പോൾ ഒപ്പരോട് ചെയ്യാൻ 999 തവണ ഞങ്ങൾ തോറ്റില്ല എന്ന് വെച്ച് അടുത്ത ഇങ്ങനെ അറിഞ്ഞോ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുച്ചുള്ള ടീംസ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇറക്കുമ്പോൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് പുച്ഛം കൂടുതലാണ്. ഇനി വല്ല മലയാളി പറ്റിയാണോ എഡിസണോട് ചോദിച്ചതെന്നാ, ഇപ്പം ജയി ബൾബൊക്കെ കണ്ടുപിടിച്ച് പക്ഷേ 999 പ്രാവശ്യം ചെയ്യ് തോറ്റില്ലടോ എഡിസണേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചായിരിക്കും ചിലപ്പോൾ. പക്ഷേ എഡിസൺ എന്താ ഉത്തരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മൂപ്പര് പറഞ്ഞേ അതെ ഞാൻ 999 തവണ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കണ്ടുപിടിച്ചതെന്നാണ്. അതായത് കണ്ടുപിടുത്തം തന്നെയാണ് നമ്മളുടെ ഓരോ ഫെയിലിയർ, ഓരോ പരാജയവും നമ്മളെ പുതിയ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു സംഭവമാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പരാജയങ്ങളെ നമ്മൾ സ്വീകരിക്കും നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിൽ പരാജയപ്പെടണം എന്നുള്ളൊരു സ്റ്റഡി ഉണ്ട്. അതായത് കുട്ടികൾ ചെറുപ്പത്തിൽ പരാജയപ്പെട്ടാൽ മാത്രമേ വളരുന്ന സമയത്ത് പരാജയം അവർക്ക് ഒരു ജീവിതം നിർന്നു പോകുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ആവുന്ന മാതിരി അവർക്ക് തോന്നില്ല. ഇപ്പോൾ നമ്മളെ കാലത്ത് ഈ പലപ്പോഴും സ്കൂളിലൊക്കെ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് കോളേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് തോൽവി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ തോറ്റിട്ടില്ല, ജീവിതത്തിൽ അടി കിട്ടിയിട്ടില്ല, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, എല്ലാ അച്ഛനന്മാർ ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ. നമ്മൾക്ക് വളരുന്ന സമയത്ത് തന്നെ തോൽവിയുണ്ട്, അടി കിട്ടും, വീഴും, പരിക്കേൽക്കും, ആൾക്കാർ കളിയാക്കും, ചിലപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ കളിയാക്കലൊക്കെ വേണമെന്നുള്ളതല്ല, കാരണം കളിയാക്കലിൻ്റെ മുറിവ് ബുള്ളിയിങ് എന്ന് പറഞ്ഞതും നമ്മൾ ആൾക്കാരെ അവരുടെ ലുക്സിൻ്റെ മുകളിൽ, അവരുടെ ശാരീരികമായ കാര്യത്തിൻ്റെ മുകളിലൊക്കെയുള്ള കളിയാക്കല് പണ്ട് ധാരാളം ഉണ്ടായിരുന്നു. അത് കൊണ്ടുണ്ടാവുന്ന ആ മുറിവ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത മുറിവുകളാണ്. അപ്പം അങ്ങനെ ചെയ്തില്ല. പക്ഷെ എന്നാലും തോൽവിയെ പറ്റി പഠിപ്പിക്കുക എന്നുള്ള ഒരു സംഭവം, അതൊരു വിഷയമായിട്ട് തന്നെ നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത് ഇടയ്ക്കിങ്ങനെ തോന്നാറുണ്ട്. കാരണം നമുക്ക് തോൽവി എന്താണെന്ന് മനസ്സിലാവുകയും ആ തോൽവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തോൽവിയും ജീവിതത്തിൻ്റെ അവസാനം, ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് മനസ്സിലാക്കാൻ. കാരണം നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ, നമ്മളിവിടെ ജീവിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഏറ്റവും പരമോന്നതമായ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതി കഷ്ടപ്പാടുകളും സ്ട്രഗിൾസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് അതിൻ്റെ കൂടെ തുഴഞ്ഞ് അപ്പുറത്ത് കിടന്ന് എങ്ങനെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം. അത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വളരെ ആവശ്യമുണ്ട്. കാരണം എത്രയോ ആൾക്കാർ ലോകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അതായത് ബിസിനസ്സിൽ പൊളിഞ്ഞിട്ട് ജോലീൻ്റെ പ്രശ്നം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ പരീക്ഷയിൽ തോറ്റ്, ഇങ്ങനെയൊക്കെ പല കാര്യത്തിൽ ആൾക്കാർ ജീവിതമായിട്ട് മടുത്തിട്ട് ഇനിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല വിചാരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും നമ്മൾ സൗഹൃദം എന്നുള്ള രീതിയിലുണ്ടല്ലോ നമ്മളെ സുഹൃത്തുക്കളോട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചർച്ച ചെയ്യണം. പല ആൾക്കാരും ഓല മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓല ആ വിഷമങ്ങൾ വേറൊരാളുമായിട്ട് പങ്കുവെക്കില്ല. ആൾക്കാർ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ വിഷമങ്ങൾ വേറൊരാളായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കായി പോവോ, നമ്മൾ ക്ഷീണിച്ച മാതിരി ആയി പോവോ, നമ്മൾ ആൾക്കാരെ മുമ്പിൽ നമ്മൾ കൊച്ചാവോ എന്നുള്ള ചില ഫീലിങ്സാണ്. ആ ഫീലിങ്സ് ഒരിക്കലും ഉണ്ടാവരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്ക് അറിയാം, എനിക്ക് പരിചയമുള്ള ഒരു 3-4 ആൾക്കാർ, എനിക്ക് നേരിട്ട് നല്ല ക്ലോസ് ആയിട്ട് പരിചയമുള്ള 3-4 ആൾക്കാർ ജീവിതം വേണ്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം ഞാൻ പലപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമായിരിക്കും, അല്ല നമ്മൾ അറിഞ്ഞില്ലല്ലോ സംഭവം എന്നുള്ളത്. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യൂല. നമ്മളൊരു ജീവിതത്തിനെക്കുറിച്ചും പിന്നെ അടിച്ചുപൊളിയും മാത്രമല്ലാണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാറല്ല. അത് ചർച്ച ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് മോശമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണം. അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും പരമോന്നത ഉത്തരവാദിത്തം ജീവിക്കുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഇപ്പോൾ ജീവിതത്തിൽ എല്ലാ സമയത്തും സുഖം കിട്ടുമോ? നമ്മളൊക്കെ ജീവിതത്തിൽ സത്യം പറഞ്ഞു എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ സുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ വിഷമങ്ങൾ ഉണ്ടായിരുന്ന നമ്മളെ വിഷമങ്ങളാണോ ഏറ്റവും വലുത് നോക്കി അപ്പുറത്തുപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയും, അയ്യോ നമ്മളെ വിഷമം അല്ല കേട്ടോ വലുത്, അതിനെക്കാട്ടും വലിയ വിഷമം ഉണ്ടായിട്ട് ചിരിച്ചിട്ട് ജീവിതം മുന്നോട്ട് നീങ്ങുന്ന കുറേ ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പോൾ മുമ്പൊക്കെ അന്യോന്യം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് ഈ ലോകത്ത്. നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പരക്കം പാച്ചില ആൾക്കാർ, ഞാൻ മുമ്പേ ഒരു ഇംഗ്ലീഷിലൊരു ഇത് കേട്ടിട്ടുണ്ട്, അതായത് ഈ ത്രെഡ്മിൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതിലുമ്പോൾ കുറേ ഓടും വേർക്കും എന്നല്ലാണ്ട് ഏടി എത്തൂല. അങ്ങനെയുള്ളൊരു ഓട്ടം മാതിരി ആയിപ്പോകുന്നുണ്ട് ചില സമയത്ത് ജീവിതവും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സ്പീഡാണ്. നമ്മളെ കൊടിയേറ്റത്തിൽ ഗോപിൻ്റെ ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കൊടിയേറ്റത്തിലാന്ന് തോന്നുന്നത്, മൂപ്പർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാറിങ്ങനെ വന്നിട്ട് ചീറി പാഞ്ഞ് മേത്തൊക്കെ ചെളി തെറിപ്പിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഗോപി, ഭരത് ഗോപി ഇങ്ങനെ നോക്കിയിട്ട് അറിയാം എന്തൊരു സ്പീഡാണെന്നറിയും. അതുമാതിരിയാണ് ചിലപ്പോൾ തോന്നലുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്നിട്ട് ജീവിതം അങ്ങനെ ഭയങ്കര സ്പീഡിൽ പാഞ്ഞു പോകാൻ തോന്നും. അപ്പം അങ്ങനെയുള്ള സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുമാതിരി സ്റ്റാൻഡിലിട്ടിട്ട് നമ്മൾ ഒരു ഭയങ്കര സ്പീഡിലിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു വയലിൻ്റെ പക്കത്ത് ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് സ്റ്റാൻഡിലിട്ടിട്ട് ഒന്നാം വയലൊക്കെ നോക്കി, ഒന്നാം അവിടെയൊക്കെ നോക്കി, ഒന്ന് രണ്ട് ആൾക്കാരോട് നടന്നു ഒരു ബോലോട് രണ്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ജീവിതം നമുക്കൊരു സ്റ്റാൻഡ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ചാൻസാണ് ഈ COVID-19 പലപ്പോഴും തന്നിട്ടുള്ളത് തോന്നും. അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് തന്നെ നമുക്കൊക്കെ നമ്മളെ ജീവിതത്തിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താ? ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാരാ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ കോവിഡ് കാലത്ത് ഇമ്പളെ ചിന്ത ഇങ്ങനെ പോകുന്നത്. ഓരോ ബൈക്ക് ഓരോ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാട് കയറിയായിട്ട് പോവുക എന്നുള്ളതാണ്. ഞാനെന്തായാലും പറയുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്തൊക്കെ. നമുക്ക് ഒരു കവിതയും വെച്ചിട്ട് മുഖമായിട്ട് ഇതായാലും ഞാനൊരു കവിത വായിക്കാം. ഒരു ഇംഗ്ലീഷ് എന്താ പറഞ്ഞ ഒരു ഫോറിൻ കവിൻ്റെ ഒരു കവിത. നമ്മൾ ഇത്രയും ഓരോ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു മൂഡിലായിട്ട് പോയി. ആ മൂഡിനെ അങ്ങോട്ട് പൊളിക്കുക, എന്നിട്ട് ഒരു കവിതയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് കൂടെ ചേർത്താം. അപ്പോൾ ആ കവിത നിങ്ങൾ കേട്ടോളി. അപ്പോൾ കവിത നമുക്ക് നിക്കരാഗ്വൻ കവിയുണ്ട് റൂബേൻ ഡാറിയോ എന്ന് പറഞ്ഞിട്ട്. 1867 ജനിച്ചിട്ട് 1916 ഇവർ മരിക്കുന്നത്. ഇവർ മോഡേണിസ്മോ എന്ന് പറഞ്ഞിട്ട്, അതായത് അത്യാധുനികം എന്ന് പറയാം, മോഡേണിസ്മോ എന്ന സ്പാനിഷ് അമേരിക്കൻ ലിറ്റററി മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിന് തുടക്കമിട്ടത് റൂബേൻ ഡാറിയോ ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോക്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ്, അത് നിങ്ങൾക്കൊന്ന് വായിച്ച് ലഭിച്ചാണ്. നോക്ടേൺ, റൂബേൻ ഡാറിയോ. രാത്രിയുടെ നിശബ്ദത, ഒരു വിഷാദാത്മകമായ രാത്രിയുടെ നിശബ്ദത. എന്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വിറയ്ക്കുന്നു? എന്തിനീ ആത്മാവ് ഇങ്ങനെ വിറയ്ക്കുന്നു? എനിക്കെൻ്റെ രക്തത്തിൻ്റെ മൂളൽ കേൾക്കാം. എനിക്ക് എൻ്റെ രക്തത്തിൻ്റെ മൂളൽ കേൾക്കാം. എൻ്റെ തലച്ചോറിലൂടെ ഒരു മൃദുവായ കൊടുങ്കാറ്റ് നീങ്ങുന്നു. എൻ്റെ തലച്ചോറിലൂടെ ഒരു മൃദുവായ കൊടുങ്കാറ്റ് നീങ്ങുന്നു. ഉറക്കമില്ലായ്മ, ഉറങ്ങാനും സ്വപ്നം കാണാനും കഴിയുന്നില്ല. ഞാനെൻ്റെ വിഷാദം വീര്യം കുറയ്ക്കാൻ രാത്രിയുടെ വീഞ്ഞിലും ഇരുട്ടിൻ്റെ അത്ഭുതകരമായ സ്ഫടികത്തിലും ആത്മീയ ശസ്ത്രപ്രയോഗത്തിന് സ്വയം വിധേയമാകുന്ന സാമ്പിളാണ്. ഞാൻ എൻ്റെ വിഷാദം വീര്യം കുറയ്ക്കാൻ രാത്രിയുടെ വീഞ്ഞിലും ഇരുട്ടിൻ്റെ അത്ഭുതകരമായ സ്ഫടികത്തിലും ആത്മീയ ശസ്ത്രപ്രയോഗത്തിന് സ്വയം വിധേയമാവുന്ന സാമ്പിളാണ്. ഞാൻ സ്വയം ചോദിക്കുന്നു, പ്രഭാതം എപ്പോൾ വരും? പ്രഭാതം എപ്പോൾ വരും? ആരോ വാതിലടച്ചിരിക്കുന്നു, ആരോ അടുത്തുനിന്ന് നടന്നുപോയി. ക്ലോക്ക് 3 അടിച്ചു. അതവളായിരുന്നെങ്കിൽ. നോക്ടേൺ, റൂബേൻ ഡാരിയോ, അതാണ് കവിത. അപ്പം കവിത പരിഭാഷപ്പെടുത്തിയാൽ നന്നായിട്ടുണ്ടോ നന്നായിട്ടില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല. കാരണം എന്താ പറയുന്നത്, എനിക്ക് വലിയൊരു പ്രശ്നം എന്താ ഈ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ പരിഭാഷപ്പെടുത്തും, പിന്നെ നമ്മൾ ആ സമയത്ത് വായിക്കുമേ ഉഷാറായിരിക്കും തോന്നും. പിന്നെ ഒരു രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് വായിച്ചു ഇതെന്തെങ്ങനെ തോന്നും. കാരണം പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയാത്മകമായി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് ആ സമയത്തുള്ള നമ്മളുടെ നോളേജ്, അറിവ്, മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കുക. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ഭാഷയെപ്പറ്റി മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറേ കാര്യത്തിനുള്ള കഴിവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ മുൻപ് ചെയ്തൊരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും, അയ്യേ ലേശം കൂടെ നന്നാക്കിയേ നിന്ന്. അപ്പം അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു പാസ്റ്റ്, ഇന്നലെയെ നോക്കി നമ്മൾ വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, കുറച്ചും കൂടെ നന്നാവുമായിരുന്നു, കുറച്ചും കൂടെ മെച്ചപ്പെടുത്തായിരുന്നു, നമ്മളത്ര പോരാ എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. കാരണം ഒരിക്കലും നമുക്ക് ഇന്നുള്ള വിവരം പണ്ടുണ്ടാവാൻ പറ്റുമല്ലോ. നമ്മൾ കാലം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വിജയത്തിലും പരാജയത്തിലും അടി കിട്ടുമ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും ലോകത്തിൽ നടത്തുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമുക്ക് വിവരം കുറേശ്ശെ കുറേശ്ശെ കൂടി വരികയാണ്. അപ്പോൾ ഈ വിവരമൊക്കെ ആയും തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യുമോ? അപ്പോൾ പാസ്റ്റിനെ പറ്റിയിട്ട് പഴയ കാര്യത്തിനെ പറ്റി ആലോചിച്ച് അതിനെ വിലയിരുത്തി അത് ശരിയാണോ തെറ്റാണോ നമ്മളത്ര പോരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ കഴുത്തിൽ വെറുതെ കയറിടരുത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട. പക്ഷെ മുൻപ് നടന്ന കാര്യത്തിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് നമുക്ക് തെറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ശരിയായിരിക്കും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ടാവില്ല ഇതൊക്കെ. പക്ഷെ ചെയ്ത് ഇനി പന്തും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്യൂച്ചർ, നമ്മളെ ഭാവി അതിങ്ങനെ ബ്ലാങ്ക് സ്ലേറ്റുമായി കിടക്കല്ലേ. നമ്മളതിലുക്ക് കൂടെ എന്തൊക്കെ എഴുതാം, എന്തൊക്കെ ചെയ്യാം, എവിടെയൊക്കെ പോവാം. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് എനിക്കും നിങ്ങൾക്കും ഒരേപോലെയുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പാസ്റ്റ് കാര്യത്തിനെ പറ്റിയിട്ട് ഒരു 5 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും വിവിധ അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ, ഓരോരോ ചിന്തയായിരിക്കും. പക്ഷെ മുന്നോട്ടുള്ള 10 വർഷത്തിനെ പറ്റി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്കൊക്കെ ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ ജീവിതം. അപ്പോൾ എപ്പോഴും മുന്നോട്ട് നോക്കുന്ന സമയത്ത് ശുഭാപ്തിയോട് കൂടിയിട്ട് ഗംഭീരമായ, അതുകൊണ്ടാണ് എപ്പോഴും കോവിഡ് എന്നുള്ള കാലം എന്തൊക്കെ പ്രശ്നങ്ങളായാലും നമ്മളിതിനെ അതിജീവിച്ച് അപ്പുറത്ത് എത്തുന്ന സമയത്ത് നമ്മളിപ്പത്തേനെ കാട്ടും സ്ട്രോങ്ങർ ആയിരിക്കുന്നതാണ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 8 മാസം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ പറയും, ഓ കോവിഡിൻ്റെ ഒരു കാലം എന്ന് പറയും. പക്ഷേ നമ്മളതിനെ അതിജീവിച്ച മാതിരി നമുക്ക് തോന്നും. ഇത് പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒക്കെ, പക്ഷെ നമ്മൾ മറക്കരുത് ചില കാര്യങ്ങൾ. ഇതിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നാക്കേ. നല്ലൊരു കേരളം, നല്ലൊരു സമൂഹം, നല്ലൊരു ഭാരതം, നല്ലൊരു ലോകം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചുമ്പോട്ട് മുന്നോട്ട് പോയിക്കൂടെ. അപ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പോഡ്കാസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള കൊറോണ കാലത്തെ ഒരു പോഡ്കാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ആ ഫ്യൂച്ചർ ഉഷാറായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കാട് കയറി ചിന്തിച്ചോളി ഈ സമയത്ത്. കാരണം നമുക്ക് കാട് കയറി ചിന്തിക്കാനുള്ള സമയമുള്ള സമയമാണിപ്പോൾ. കാട് കയറി ചിന്തിച്ചോളി. പക്ഷെ ഒരിക്കലും ജീവിതം മുട്ടിപ്പോയി എന്നുള്ള തോന്നലുണ്ടാവരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം അങ്ങനെ മുട്ടാളല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഉത്തരവാദിത്തം എന്താണ്? ജീവിക്കുക. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം. സലാണ്ടേ. ഓക്കേ.